MSMI സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ CJ വർക്കി തൻ്റെ ആത്മീയ മക്കൾക്കായി കൂടെ കൂടെ കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകൾ നമുക്കും പ്രചോദനം നൽകുന്നവയാണ്. അവയിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾ. ദൈവത്തെപ്പറ്റി സംസാരിക്കാൻ എന്താണ് എളുപ്പവഴി? പടച്ചോൻ ഞമ്മൻ്റെ കൂടത്തിലുള്ളപ്പോൾ ഞമ്മക്ക് എല്ലാവരും സഹായം ചെയ്യും. ബസ് കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ കേട്ട ഒരു സംഭാഷണ ഭാഗമാണിത്. ഉദ്ദേശം 30 വയസ്സ് വരുന്ന ഒരു മുഹമ്മദീയൻ ഏതാണ്ട് 60 വയസ്സുള്ള ഒരു ഉമ്മയോട് സംസാരിക്കുകയാണ്. അയാളുടെ ഒരു കൊച്ചുകുട്ടി 2 ദിവസം മുമ്പ് മരിച്ചുപോലും. ഒന്നുമില്ലാത്തവനായിട്ട് പോലും ശവസംസ്കാരത്തിനായി 100 പേർ കൂടി. അതെല്ലാം അങ്ങനെ സംഭവിച്ചത് പടച്ചോന്റെ കൃപ കൊണ്ടാണെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. 5 മിനിറ്റ് നേരത്തെ സംഭാഷണത്തിനിടയ്ക്ക് 20 പ്രാവശ്യമെങ്കിലും കുട്ടി നഷ്ടപ്പെട്ട പിതാവ് ദൈവത്തിൻ്റെ നന്മയെപ്പറ്റി സ്തുതിച്ചു പറയുന്നത് കേട്ടു. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ദൈവിക കാര്യങ്ങളാണോ ഭൗതിക കാര്യങ്ങളാണോ അധികം കേൾക്കപ്പെടുന്നത്? നന്ദിയോടും സ്നേഹത്തോടും തീഷ്ണതയോടും കൂടി ദൈവത്തെപ്പറ്റി സംസാരിക്കാറുണ്ടോ? അത് കുറഞ്ഞു വരികയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ മുഹമ്മദീയരേക്കാൾ മുൻപിലായിരിക്കേണ്ട നമ്മൾ പ്രാർത്ഥനാരൂപിയുള്ളവരാണെങ്കിൽ, ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഒരു വെച്ചുകെട്ടും കൂടാതെ ദൈവത്തെപ്പറ്റി സംസാരിച്ചു പോകും. അതിനാൽ കൂടുതൽ സംസാരിക്കുക ഒരു തഴക്കമാകണം. അവരുടെയും ഇവരുടെയും കുറ്റമല്ല സംഭാഷണ വിഷയമാകേണ്ടത്. ദൈവത്തെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവിടുത്തെപ്പറ്റി സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ മംഗലാപുരം സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ശമ്മാശനുണ്ടായിരുന്നു. ജോസഫ് കൊയിലോ എന്നായിരുന്നു പേര്. ഉല്ലാസത്തിന് കൂടിയാൽ സംസാരത്തിൻ്റെ കുത്തക എടുത്തിരുന്നത് അദ്ദേഹമാണ്. സംസാര വിഷയം ഏറിയ കൂറും മാതാവിനോടുള്ള ഭക്തിയായിരുന്നു. അദ്ദേഹം അത്രമാത്രം മാതാവിനെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് അറിയാതെ അങ്ങനെ സംസാരിച്ചിരുന്നതാണ്. നിങ്ങളും ദൈവത്തെയും മാതാവിനെയും കുറിച്ച് ധാരാളം സംസാരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു, റേഡിയോയിൽ കൂടി പ്രാർത്ഥനകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയും എല്ലാ വീടുകളിലും റേഡിയോയിൽ കൂടി പ്രാർത്ഥനകൾ ഇങ്ങനെ സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് ഇടതടവില്ലാതെ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുമല്ലോ എന്ന്. നിങ്ങൾ പറയും, ഹേയ്, അത് പ്രാർത്ഥനയല്ല. ഞാൻ ചോദിക്കുന്നു, അതിലെന്താണ് കുറവ്? നമ്മൾ പലരുടെയും പ്രാർത്ഥന അങ്ങനെയൊക്കെ തന്നെയല്ലേ? റേഡിയോയിൽ ഹൃദയമില്ല, റേഡിയോയ്ക്ക് ബുദ്ധിയുമില്ല. റേഡിയോ മറ്റെവിടെയോ റെക്കോർഡ് ചെയ്തത് പ്രക്ഷേപണം ചെയ്യുന്നതേയുള്ളൂ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പുസ്തകത്തിൽ കാണുന്നതും നമ്മൾ മനഃപ്പാഠമാക്കിയതുമായ പ്രാർത്ഥനകൾ നമ്മുടെ അധരങ്ങൾ പ്രക്ഷേപണം ചെയ്യും. എന്നാൽ ഹൃദയമില്ല, നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുന്നതുമില്ല. നമ്മുടെ പ്രാർത്ഥന റേഡിയോ പ്രക്ഷേപണമാക്കരുത്. പല വിചാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ സേചനം ചെയ്യപ്പെടുന്ന പക്ഷം നമ്മുടെ ആന്തരിക ജീവിതം നിരന്തരം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. ചെടികൾക്ക് വെള്ളം പോലെയാണ് ആന്തരിക ജീവിതത്തിന് പ്രാർത്ഥന. പ്രാർത്ഥനയും പ്രവൃത്തിയും നമ്മുടെ മുദ്രാവാക്യങ്ങളായിരിക്കട്ടെ. അതിനാൽ ജോലിക്കിറങ്ങുന്നതും ജോലി ചെയ്യുന്നതും ഒരാനന്ദമായി എല്ലാവരും പരിഗണിക്കണം. പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതും പറമ്പിൽ പണിയുന്നതും നല്ല ശുദ്ധവായു ശ്വസിക്കുന്നതിനുള്ള അവസരം നൽകുകയും വ്യായാമം നൽകുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യത്തിന് പുറത്തു പണി വളരെ അത്യാവശ്യമാണ്. ജോലി ചെയ്തെന്ന് വിചാരിച്ച് പ്രാർത്ഥന ഇല്ലെന്നാകരുത്. ക്ഷീണം നടിച്ച് വേഗം പോയി കിടക്കുകയോ മറ്റ് കടമകൾ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ജോലിക്ക് ഫലമുണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന ജലം വേണം. നമ്മുടെ ജോലിക്കിടയിലും മൗനമായി പ്രാർത്ഥിക്കണം. കാർഡിനൽ സ്പെൽമാൻ്റെ ഒരു വാചകം ഉദ്ധരിക്കുന്നു, എല്ലാം ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ പ്രാർത്ഥിക്കുക. എല്ലാം നമ്മെ ആശ്രയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ അധ്വാനിക്കുക. നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.